2025 ഒക്ടോബർ 14 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. പപ്പ ഓർമ്മകളുടെ കഥച്ചപ്പ് സുനിൽ പി സ്റ്റാൻലി എഴുതുന്നു. മോഹൻലാലിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ തൂവാനത്തുമ്പികളുടെ നിർമ്മാതാവ് എന്നതിനപ്പുറം കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ പി സ്റ്റാൻലി മികച്ച കഥാകാരനും കഥപറച്ചിലുകാരനും സഹസംവിധായകനും ഗ്രന്ഥകാരനും ഒക്കെയായിരുന്നു. അതിനെല്ലാം അപ്പുറം പപ്പയുടെ സ്നേഹമുഖം ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ സുനിൽ പി സ്റ്റാൻലി. ഒരിക്കലും അവസാനിക്കാത്ത കഥകളുടെ ചെപ്പായിരുന്നു പപ്പ. കണിശക്കാരനായ അച്ഛനല്ല, മനസ്സു തുറന്ന മണിക്കൂറുകളോളം സംസാരിക്കാനാവുന്ന ആത്മസുഹൃത്ത്. ഇതെഴുതുമ്പോൾ പുറത്തിത മഴയ്ക്കൊപ്പം തൂവാനത്തുമ്പികളിൽ എന്ന പോലെ മനസ്സിൽ കഥകളും കഥാപാത്രങ്ങളും പെയ്തിറങ്ങുന്നു. നല്ലൊരു മനുഷ്യനാകാൻ പഠിപ്പിച്ച പപ്പയുടെ ഓർമ്മകൾക്ക് മഴവില്ലഴകാണ്. കൊല്ലം രണ്ടാംകുറ്റിയിലാണ് പപ്പയുടെ സ്വദേശം. CPI നേതാവ് എസ് പൊലിക്കാർപ്പായിരുന്നു പപ്പയുടെ അച്ഛൻ. ഗൗരി അമ്മയും MN ഗോവിന്ദൻ നായരും അടങ്ങുന്ന നേതാക്കൾ ഒളിവിലിരുന്നതിനാൽ ത്യാഗഭവൻ എന്നായിരുന്നു ഞങ്ങളുടെ വീട്ടുപേര്. പാർട്ടി വിഭജിക്കപ്പെട്ടപ്പോൾ അപ്പൂപ്പൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി. എന്നാൽ പപ്പയുടെ തട്ടകം സാഹിത്യവും സിനിമയും ഒക്കെയായിരുന്നു. പ്രിന്റിംഗ് പഠിക്കാനുള്ള മോഹം കൊണ്ടെത്തിച്ചത് സിനിമാ നഗരമായ മദ്രാസിൽ. വൈക്കം മുഹമ്മദ് ബഷീർ, തോപ്പിൽവാസി MT വാസുദേവൻ നായർ, പ്രേം നസീർ, ജയൻ, സുകുമാരൻ, ജഗതി ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരുമായി വലിയ ആത്മബന്ധം സൂക്ഷിച്ചു. വടിപൊത്ത കയ്യക്ഷരവും ആത്മവിശ്വാസവും കൈമുതലാക്കിയ പപ്പ പ്രശസ്ത സംവിധായകൻ എ വിൻസെന്റിന്റെ പ്രിയങ്കരനാകാനും അധികം സമയമെടുത്തില്ല. അവർ കണ്ടുമുട്ടിയതാകട്ടെ ഒരു വഴക്കിലൂടെയും. പപ്പ മദ്രാസിലെത്തി ആദ്യകാലത്ത് താമസിച്ചത് അപ്പൂപ്പന്റെ സുഹൃത്തുകൂടിയായ ദേവരാജൻ മാസ്റ്റർക്കൊപ്പമാണ്. മദ്രാസിലെ സിനിമാ വിശേഷങ്ങൾ നിരൂപണമായി പപ്പ പ്രസിദ്ധീകരണങ്ങൾക്ക് എഴുതിയയക്കും. അങ്ങനെയിരിക്കെ ഭാർഗവി നിലയത്തിൽ സംഭാഷണങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയെ വിമർശിച്ച് പപ്പ എഴുതുകയുണ്ടായി. ദേവരാജൻ മാസ്റ്റർ ഇത് ചിത്രത്തിന്റെ സംവിധായകൻ വിൻസെന്റിനെ കാണിച്ചു. ഇത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചു. എങ്കിൽ ഡയലോഗ് നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക എന്നായി വിൻസെന്റ് മാഷ്. പപ്പയെ അത് ഗംഭീരമായി പറഞ്ഞു. പപ്പയുടെ കഴിവ് തിരിച്ചറിഞ്ഞ മാഷ് അടുത്ത ചിത്രത്തിന്റെ തിരക്കഥ വായിക്കാൻ കൊടുത്തു. അന്ന് തുടങ്ങിയ സൗഹൃദം 15 വർഷത്തോളം നീണ്ടുനിന്നു. മാഷിന്റെ അസിസ്റ്റന്റും അസോസിയേറ്റും മാത്രമല്ല കുടുംബത്തിലെ ഒരാളായി മാറാനും പപ്പയ്ക്ക് കഴിഞ്ഞു. 1992 CET പഠിക്കാൻ ഞാൻ തിരുവനന്തപുരത്തേക്കെത്തി. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞതോടെ പപ്പയും അമ്മച്ചി സാലമ്മയുമൊക്കെ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടെത്തി. മഴ നനഞ്ഞു വന്ന ക്ലാര, രണ്ട് പെൺകുട്ടികൾ എന്ന സ്വവർഗാനുരാഗ കഥ സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയിരുന്നപ്പോഴായിരുന്നു പപ്പയ്ക്ക് അറ്റാക്ക് വന്നത്. പിന്നീട് സംവിധായകൻ മോഹൻ അത് സംവിധാനം ചെയ്യുകയായിരുന്നു. അതിനുശേഷം കുറച്ചുനാൾ വിശ്രമ ജീവിതം നയിച്ചു. ശ്രീകൃഷ്ണ പരുന്തിന്റെ ഷൂട്ടിംഗ് ചിത്രാഞ്ജലിയിൽ നടക്കുമ്പോൾ പപ്പ വിൻസെന്റ് മാഷിനെ കാണാൻ ചെന്നു. മാഷ് ഉറങ്ങുകയാണെന്ന് പുറത്തുനിന്ന് മോഹൻലാൽ പറഞ്ഞു. പക്ഷെ പപ്പയ്ക്ക് അടുത്തു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അന്നാണ് മോഹൻലാലുമായി കണ്ടുമുട്ടുന്നത്. വിൻസെന്റ് മാഷും മോഹൻലാലും പപ്പയുമായി ചേർന്ന് സിനിമ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അന്നാണ്. പക്ഷേ അത് നടന്നില്ല. വിൻസെന്റ് മാഷിന്റെ മകന്റെ വിവാഹം കൊച്ചിയിൽ നടക്കുമ്പോൾ പപ്പയും പത്മരാജനും ഒരു റൂമിലായിരുന്നു. തനിക്കിനി സിനിമ ചെയ്യാനുള്ള ഊർജ്ജമില്ലെന്നും പകരം പത്മരാജനും സ്റ്റാൻലിയും ചേർന്ന് ചെയ്യാനും വിൻസെന്റ് മാഷ് പറഞ്ഞു. അങ്ങനെയാണ് തൂവാനത്തുമ്പികൾ പിറക്കുന്നത്. പത്മരാജന്റെ ഉദകപ്പോള എന്ന നോവലിന്റെ ഒരധ്യായമാണ് സിനിമയായത്. അതിനു മുൻപ് കൊല്ലം രാമവർമ്മ ക്ലബ്ബിൽ വെച്ച പത്മരാജനുമായി പരിചയമുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന എന്റെ മൂത്ത സഹോദരൻ ബെൻസൺ പി സ്റ്റാൻലിയും തൂവാനത്തുമ്പികളിൽ അഭിനയിച്ചു. സിനിമയിൽ കാണിക്കുന്ന ചേതക് സ്കൂട്ടറും സഹോദരന്റേതാണ്. ജയറാമിനെ വെച്ചൊരു ചിത്രം ചെയ്യണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് പത്മരാജന്റെ മരണം. കേരള കൗമുദി മാനേജിംഗ് എഡിറ്റർ ദിവ്യ സുഗതന്റെ അച്ഛനും കൊല്ലം സായാഹ്ന ശബ്ദം ഉടമയും പത്രാധിപരുമായിരുന്ന സുഗതൻ അങ്കിളും പപ്പയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഗൗരീശപ്പട്ടം ശങ്കരൻ നായരുടെ കഥയിൽ പ്രിയപ്പെട്ട ജോർജ് തോമസ് എന്ന ചിത്രം സാംസൺ ഫിലിംസിന്റെ ബാനറിൽ പപ്പയും അങ്കിളും ചേർന്ന് എടുക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ സിനിമ നടന്നില്ല. ശരിക്കും തൂവാനത്തുമ്പികൾക്ക് കാരണമായത് ആ ചിത്രമാണെന്ന് പറയാം. 90കൾക്ക് ശേഷം സിനിമയുടെ രീതികൾ മാറിപ്പോയതോടെ പപ്പ വിശ്രമ ജീവിതത്തിൽ മുഴുകി. ആയുസിന്റെ അടിക്കുറിപ്പ്. കഥ പറയാൻ പപ്പയ്ക്ക് വലിയ കഴിവായിരുന്നു. പപ്പയോട് സംസാരിക്കാൻ ദൂരം നിന്നുവരെ ആളുകളെത്തും. സിനിമയുടെ മാസ്മരിക ലോകം പപ്പയെ ഭ്രമിപ്പിച്ചില്ല. ജയപരാജയങ്ങളെ സമചിത്തതയോടെ നേരിട്ടു. ഒന്നും അരുതെന്ന് പപ്പ എന്നോടോ സഹോദരനോടോ സഹോദരി ഷൈനിയോടോ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് മുന്നിൽ അതുപോലൊരു പപ്പയാകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ദുഃഖമുണ്ട്. പപ്പ പകർന്ന മൂല്യങ്ങളാണ് ഏറ്റവും വലിയ സമ്പാദ്യം. 2010 ശേഷം പപ്പ എഴുത്തിൽ സജീവമായി. പപ്പയുടെ 12th പുസ്തകം അടുത്ത മാസം പ്രസിദ്ധീകരിക്കാനിരിക്കുകയായിരുന്നു. ആയുസിന്റെ അടിക്കുറിപ്പ് എന്നാണ് പപ്പ പേരിട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് എന്ന് തിരക്കിയപ്പോൾ ഇനിയൊരു പുസ്തകം എഴുതാൻ എനിക്ക് സാധിക്കില്ലെന്ന് പപ്പ പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ പപ്പ പോയി. ഇന്ദുഗോപനായിരുന്നു അവതാരക എഴുതിയത്. അറിയില്ലെങ്കിൽ വായിച്ചറിയണം, വായിച്ചില്ലെങ്കിൽ വായിച്ചവരോട് ചോദിച്ചറിയണമെന്ന് പപ്പ എപ്പോഴും പറയുമായിരുന്നു. പപ്പയുടെ ജീവിതം തന്നെ മഹത്തായൊരു വായനയാണല്ലോ.